സുപ്രഭാതം. ഇന്ന് ഓഗസ്റ്റ് 15. കൽക്കട്ടയിൽ ഒരു കായസ്ഥ കുടുംബത്തിൽ ഇന്ന് ജനിച്ച നായകൻ്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഫ്രാൻസിൽ ജനിച്ച ഒരു യഹൂദ സ്ത്രീയുടെ കാര്യം കൂടി പറയുന്നത് ഉചിതമായിരിക്കും എന്ന് തോന്നി. രണ്ട് വിഭാഗത്തിൽ, ലിറ്ററേച്ചറ്, സമാധാനം, പീസ്, ഈ രണ്ട് കാറ്റഗറിയിലേക്ക് 1943 1950 നൊബേൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഇന്നത്തെ നായകൻ കേംബ്രിഡ്ജിലാണ് പഠിച്ചത്. കാരണം എഡിൻബർഗിൽ പഠിച്ച ഡോക്ടർ അപ്പന് മകൻ ഘോഷ് ICS ഓഫീസർ ആകാനായിരുന്നു ആഗ്രഹം. അതിന് ഇംഗ്ലണ്ടിൽ വിട്ടുപഠിപ്പിച്ചു. ഘോഷ് ICS ഓഫീസറായി ഗുജറാത്തിൽ മഹാരാജ ഗേക്വാഡ് 3rd വേണ്ടി ജോലി ചെയ്യുമ്പോൾ തന്നെ തുടങ്ങി ബ്രിട്ടീഷുകാരോടുള്ള വിരോധം. അതിനാൽ അവരറിയാതെ ലോകമാന്യത്തിലേക്ക് ഐറിഷ്കാരി സിസ്റ്റർ നിവേദിത എന്നിങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പയറ്റുന്നവരെ പോയി സന്ദർശിക്കുന്ന പതിവ് തുടങ്ങി. ആദ്യത്തെ ബംഗാൾ പാർട്ടീഷൻ കഴിഞ്ഞ് ഘോഷ് കൽക്കട്ടയിലേക്ക് മാറുകയും അവിടെ അനുശീലം സമിതിയിൽ ചേർന്ന് ഇരിക്കുന്ന കാലത്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ബോംബിംഗ് നടത്തി എന്നുള്ള കേസിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്. ജയിലിൽ കിടക്കുമ്പോഴാണ് രാത്രി സ്വപ്നത്തിൽ പതിവായി വിവേകാനന്ദനെ കാണുന്നതും ആത്മീയമായ വഴിയിലേക്ക് തിരിയുന്നതും. ജയിലിൽ നിന്നും ഇറങ്ങി അധികം താമസിയാതെ അറസ്റ്റ് വാറൻ്റ് വീണ്ടും എത്തിയപ്പോൾ ഘോഷ് വേഷപ്രച്ഛന്നനായി യാത്ര ചെയ്ത് പോണ്ടിച്ചേരിയിലെത്തി. ഫ്രഞ്ചുകാരുടെ അധീനത്തിലുള്ള ദേശമായിരുന്നതിനാൽ ബ്രിട്ടീഷുകാർക്ക് അവിടെ അറസ്റ്റ് ചെയ്യാനാവില്ല. അങ്ങനെ പോണ്ടിച്ചേരിയിൽ ഘോഷ് ആശ്രമം തുടങ്ങുന്നു. പിന്നെ അങ്ങോട്ട് എല്ലാവരും അറിയപ്പെടുന്ന പേര് ശ്രീ ഓറോബിന്ദോ എന്നായി. ആത്മീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ ചെറിയ അവരുടെ കൂട്ടായ്മ വളർന്ന് വളർന്ന് ഇൻ്റഗ്രൽ യോഗ, കുട്ടികൾക്ക് സ്കൂള്, മെഡിറ്റേഷൻ എന്നിവയൊക്കെയായി വളർന്ന് പന്തലിച്ച് കൂടുതൽ കെട്ടിടങ്ങളും പണിത് അതിന് പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് സംഭാവനയും കിട്ടി, ഹൈദരാബാദിൻ്റെ നൈസാമിൽ നിന്നും. ഇനി ശ്രീ ഓറോബിന്ദോവിൻ്റെ പിൻഗാമിയുടെ കാര്യം പറയാം. മീറ അൽഫാസ അസറ്റിക് ജ്യൂ ആയിരുന്നെങ്കിലും വളർന്നു വന്നപ്പോൾ നിരീശ്വരവാദിയായി. പക്ഷേ മീറ സ്വപ്നത്തിൽ തിളങ്ങുന്ന ഒരു ദിവ്യരൂപം കണ്ടുകൊണ്ടിരുന്നു എപ്പോഴും. അത് മനസ്സിലാക്കാനാണ് ഫ്രാൻസിൽ, അതായത് പാരീസിൽ ഇരുന്നു കൊണ്ട് വിവേകാനന്ദ പുസ്തകങ്ങളും ഭഗവത്ഗീതയും ഒക്കെ മേടിച്ച് വായിക്കാൻ തുടങ്ങുന്നത്. മീറ വളർന്നപ്പോൾ പെയിൻറ്റിങ്ങിലേക്ക് പ്രവേശിച്ചു. സഹോദരൻ രാഷ്ട്രീയത്തിലും മീറയുടെ ഭർത്താവും രാഷ്ട്രീയക്കാരനായിരുന്നു. എന്നിട്ട് ഒരു സെനറ്റ് സീറ്റ് കിട്ടാൻ പോണ്ടിച്ചേരിയിലേക്ക് വന്നു. കുറച്ച് നാൾ താമസിക്കുമ്പോഴാണ് മീറ നേരം പോകാൻ ഓറോവില്ലിൽ ആശ്രമം സന്ദർശിക്കുന്നതും താൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന ദിവ്യരൂപം ഓറോബിന്ദുവിൻ്റെ ആണെന്ന് തിരിച്ചറിയുന്നതും. പതിയെ മീറ ആശ്രമത്തിലെ അന്തേവാസിയാകുന്നു. ഭർത്താവിൽ നിന്നും ബന്ധം വിടുന്നു. താമസിയാതെ ശ്രീ ഓറോബിന്ദു അമ്മ എന്നുള്ള പേരിട്ടു. എല്ലാവർക്കും ഈ മദാമ മദറായി. 1st ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് രാജിന് എതിരെ പ്രവർത്തിച്ച വിപ്ലവകാരികൾക്ക് അറസ്റ്റ് വാറണ്ടുകൾ ഇറക്കി. ഓറോബിന്ദുവിൻ്റെ വാറണ്ട് പാരീസിലേക്ക് പോയി. കാര്യം പോണ്ടിച്ചേരി ഫ്രഞ്ച് ആയ കാരണം അപ്പോഴേക്കും മദറിൻ്റെ സഹോദരൻ ഫോറിൻ മിനിസ്റ്റർ ആയി കഴിഞ്ഞിരുന്നു. ഇംഗ്ലീഷുകാരൻ്റെ അപേക്ഷ ഭദ്രമായി അങ്ങേര് ഫയൽ ചെയ്തു. ഓറോബിന്ദുവിന് മായ എന്ന കൺസെപ്റ്റിനോട് വിയോജിപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാട് മനസ്സിലാക്കാൻ സരളമായ ഒരു ഉപമ പ്രയോഗിച്ച് നോക്കാം. എല്ലാം മായ ആണെന്ന് വിശ്വസിച്ചാൽ പിന്നെ എന്ത് വാഴയ്ക്ക എന്ന് പറഞ്ഞ് കയ്യും കെട്ടി ഇരിക്കുകയല്ല ജീവിതം. നമ്മളൊരു വാഴ വിത്താണെന്ന് കരുതുക. നാം അപ്പോൾ കിട്ടാവുന്ന NPK എല്ലാം വാരി വലച്ച് അകത്താക്കി പിണ്ടി, ഇല, തൊലി, നാര്, ചുണ്ട്, കായ എന്തൊക്കെയായി വളർന്നതിന് ശേഷം എന്ത് വാഴയ്ക്ക എന്ന് പറയുമ്പോൾ ആണ് നമ്മൾക്ക് സൂപ്പർ മൈൻഡ് നേടിയെടുക്കാവുന്നത്. എന്നാൽ പതിവ് പോലെ ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ചെറുപ്പത്തിൽ ധാരാളം വാഴകൾക്ക് തടം എടുത്തിട്ടുള്ള ഒരു കുമരകംകാരൻ.